السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. أما بعد، سواد لم يلي شيخ الإسلام ابن تيمية رحمه الله دهتند الوصية الصغرى أن رسالة على نمر البدي شوردن يدل نيجالد كير الله كوفي غالي آرامت بيجند تركم على نمر وايكن. وأما أرجح المكاسب، ഏറ്റവും നല്ല ഏറ്റവും യോജിച്ച സമ്പാദ്യമാർഗം, ഷെയ്ഖുൽസ്ലാമിനോട് ഈ വസീയത്ത് ചോദിച്ച ആൾ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: അർജഹുൽ മക്കാസിബ്, സമ്പാദന മാർഗങ്ങളിൽ, ധനസമ്പാദന മാർഗങ്ങളിൽ ഏതു വഴിക്ക്, എന്തു ജോലി, എന്ത് കച്ചവടം, അതാണ് ഏറ്റവും നല്ലത്. യഥാർത്ഥത്തിൽ അതിൽ റാജ് ഏറ്റവും നല്ലത് ഏത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ചോദ്യത്തിന്റെ ഉദ്ദേശം, അത് ആ വഴി കച്ചവടമോ ജോലിയോ എങ്ങനെയാണോ പണം ഉണ്ടാക്കുന്നത്, അതിന്റെ വഴി, അതിലേക്ക് എത്താനുള്ള വഴി അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ആ മാർഗത്തിലെ ബറക്കത്ത്, അതുപോലെ അത് ലഭിച്ചാലുള്ള ഖനാഅത്ത്, തൃപ്തി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം. അതായത് പണമുണ്ടാക്കാനുള്ള വഴികളിൽ ഏറ്റവും നല്ലത് ഏത് എന്ന ചോദ്യത്തിൽ ഇതെല്ലാം ഈ പറയുന്നതൊക്കെ ഉൾപ്പെടും. ആ വഴി ഏറ്റവും ഹലാലായതാവുക, അതുപോലെ അത് ലഭിക്കുന്ന ആ സമ്പത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന റിസ്ഖിൽ ബറക്കത്ത് ലഭിക്കുക, കിട്ടിയതിനു ശേഷം ഖനാഅത്ത് ലഭിക്കുക, തൃപ്തി ഉണ്ടാവുക, ഇതെല്ലാം അടങ്ങുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽസ്ലാമിന്റെ ഉത്തരം തുടങ്ങുന്നത് ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്ന കച്ചവടം എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് നോക്കൂ: ഫത്തവക്കുലു അലല്ലാഹ് വസ്സിഖതു ബികിഫായതിഹി വഹുസ്നു ദന്നി ബിഹി. പണമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി, ജീവിതമാർഗമായി സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം, ഫത്തവക്കുലു അലല്ലാഹ്, അല്ലാഹുൽ തവക്കുലാക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. വസ്സിഖതു ബികിഫായതിഹി, അല്ലാഹുവിന്റെ കിഫായത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അവൻ എനിക്ക് വേണ്ടത് തരും, അല്ലാഹു എനിക്ക് മതിയായവനാണ് എന്ന ഫിഖത്ത്. ആളുകൾ പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, സിഖത്തു ബിൻ നഫ്സ്. പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് സിഖത്തു ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവിശ്വാസം, അവനവനിലുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ സിഖത്ത് വേണ്ടത് അള്ളാഹുലാണ്, അവൻ നൽകുമെന്നതിനാണ്. വഹുസ്നു ദന്നി ബിഹി, അവനെ കുറിച്ചുള്ള നല്ല വിചാരം. തവക്കുൽ, അത് ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. അള്ളാഹു അവൻ തരും എന്ന വിശ്വാസവും അവനുള്ളിലുള്ള തവക്കുലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവ് അന്വേഷിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ട കാര്യമാണ്. കാരണം അള്ളാഹു പറഞ്ഞു: വമയ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹു തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബുഹു, അവന് അള്ളാഹു മതി. അതുപോലെ അള്ളാഹുവിന്റെ കിഫായത്തിലുള്ള വിശ്വാസം, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ, അവന്റെ കിഫായത്ത് അവർക്ക് പോരെ. ഹുസ്നു ദന്നി ബിഹി, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നു ദൻ, അതിന് വിപരീതമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉ ദൻ, റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരം. മുശ്രിക്കുകളും മുനാഫിഖുകളും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് വിചാരിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് വിചാരിക്കുന്നവരാണ്. എന്നാലും മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നവരാണ്. എന്നാൽ ഇമാം ബുഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, ജനങ്ങളിൽ ബഹുഭൂരിപക്ഷ പേരും രക്ഷപ്പെടാത്ത, റബ്ബിനെ കുറിച്ചുള്ള മോശമായ ഒരു തരം ചിന്തയുണ്ട്, അതിൽ നിന്ന് മോചിതരായ ആളുകൾ തീരെ ഇല്ല എന്ന് പറയാം, അഥവാ അത്രയും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആളുകളുടെ സംസാരങ്ങളിൽ അവരുടെ വാക്കുകൾക്കിടയിൽ അത് തെളിഞ്ഞു കാണും. അതായത് ഈ നൽകപ്പെട്ടത്, എനിക്ക് അള്ളാഹു നൽകിയത് യഥാർത്ഥത്തിൽ ഇതിനപ്പുറത്ത് അവകാശപ്പെട്ടവനായിരുന്നു ഞാൻ, ഇതിനപ്പുറത്ത് ലഭിക്കാൻ അവകാശപ്പെട്ടവനാണ് ഞാൻ എന്ന് ആളുകളുടെ സംസാരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണാം. അവർ പറയാതെ പറയുന്നു, അള്ളാഹു എന്നോട് അനീതി ചെയ്തിട്ടുണ്ട്, എനിക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും പോരാ, ഞാൻ ഇതിനൊക്കെ അപ്പുറത്ത് അർഹതപ്പെട്ടവനാണ്. എന്നിട്ട് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, നീ ചാരം നീക്കി നോക്കിയാൽ അടിയിൽ കനൽ കാണുന്നത് പോലെ ആളുകളുടെ ഉള്ളിൽ ഞാൻ ഇതിന്റെ അപ്പുറത്ത് ഇതിനേക്കാൾ എത്രയോ അധികം ലഭിക്കാൻ അർഹനായിരുന്നു എന്നത് പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സൂഉ ദന്നെ നമുക്ക് പാടില്ല. റബ്ബിനെ കുറിച്ച് ഏറ്റവും നല്ലത് മാത്രമേ വിചാരിക്കാവൂ. മോശം വിചാരിക്കേണ്ടത് സ്വന്തം നഫ്സിനെ കുറിച്ചാണ്, അവനവനെ കുറിച്ചാണ്, തന്റെ നഫ്സിനെ കുറിച്ച്. കാരണം അതാണ് എല്ലാ ഷറും അവിടെയാണുള്ളത്. അതിലെന്തെങ്കിലും ഖൈറുണ്ടോ അത് അള്ളാഹു നൽകിയതാണ്, റബ്ബു സുബ്ഹാനഹു വതആല തന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ലതാണ് വിചാരിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നു ബന്ന് ലഭിക്കാൻ എന്താണ് വേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അമൽ നന്നാക്ക്. മൻ ഹസ്ന അമലു ഹസ്ന ബന്നുഹു ബില്ലാഹ്. ഒരുവന്റെ അമൽ നന്നായാൽ അവന്റെ റബ്ബിനെ കുറിച്ചുള്ള ബന്ന് നന്നാവും. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മോശമാകും, പ്രവൃത്തി മോശമായാൽ. വമാ ദന്നുകും ബിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിച്ചില്ലേ, എന്താണ് നിങ്ങൾ റബ്ബുൽ ആലമീനെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹു തങ്ങൾ ചെയ്യുന്നത് കാണുകയില്ല, കേൾക്കുകയില്ല, അല്ലെങ്കിൽ എല്ലാം കേൾക്കുകയില്ല എന്നിങ്ങനെയുള്ള പഴച്ച വിശ്വാസം വിശ്വസിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വദാലിക്കും വന്നുക്കും ഉള്ളതി വനന്തും ബിറബ്ബിക്കും അർദാക്കും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിചാരിച്ച വിചാരം, അത് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് ഏറ്റവും നല്ലത് വിചാരിക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി അമൽ നന്നാക്കുക എന്നതാണ്. നിങ്ങൾ ഒരു ദിവസത്തെ അമൽ നന്നാക്കി നോക്കൂ, എന്നിട്ട് എന്തുണ്ട് അന്നത്തെ റബ്ബിനെ കുറിച്ചുള്ള വിചാരം എന്ന് കൽബിലേക്ക് നോക്കൂ, നല്ല വിചാരമായിരിക്കും. ഒരു ദിവസം അമൽ മോശമായാൽ റബ്ബിനെ കുറിച്ചുള്ള വിചാരം അത് മോശമാകും. അതുകൊണ്ട് പ്രവർത്തനം നന്നാക്കുക. അതല്ലാതെ തിന്മകൾ ചെയ്തുകൊണ്ട് ഒരുത്തൻ പറയുകയാണ്, ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അവൻ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അത് ഹുസ്നു ദന്നല്ല, മറിച്ചത് ഗുറൂറാണ്, അവൻ വഞ്ചനയിലകപ്പെട്ടിരിക്കുകയാണ്. അല്ല, നീ തൗബ ചെയ്യാൻ ഒരുങ്ങുകയാണോ, തിന്മ അവസാനിപ്പിക്കാനാണോ നിനക്ക് ആഗ്രഹം? അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചോളൂ, അള്ളാഹു നിനക്ക് പുറത്തു തരും. റബ്ബ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അവൻ ഏറെ പുറത്തു തരുന്നവനാണ്. ഇങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം, അത് നമ്മൾ പണം സമ്പാദിക്കാൻ, ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാൻ ആയിഷത്തിനിറങ്ങുമ്പോൾ ആദ്യം വേണ്ട കാര്യമാണ്. വദാലിക അന്നഹു യംബഗി ലിൽ മുഹ്തമ്മി ബിഅംരി റിസ്ഖി അൻ യൽജഅ ഫീഹി ഇലല്ലാഹി വയദുഉഹു كما قال سبحانه فيما يأثر عنه نبيه صلى الله عليه وسلم. كلكم جائع إلا من أطعمته فاستطعموني أطعمكم، يا عبادي كلكم عار إلا من كسوته فاستكسوني أكسكم. نعم شيخ الإسلام ابن تيمية برينو أدايد رزقين دقائرة الغيبال عدي اللمن أولا شيئا تدند أن يلجأ فيه إلى الله أكارة لمن الله لك أبهم تغيرت شلية ربنا نكنا لكندد എന്റെ സാമർഥ്യം അത് മതിയാവുകയില്ല, അള്ളാഹുവാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ ദുനിയാവിൽ എത്രയോ ബുദ്ധിമാന്മാരായ ആളുകൾ ദരിദ്രരായില്ലേ, ഇല്ലേ? എത്രയോ ബുദ്ധിമാന്മാരുണ്ട്, നല്ല ബുദ്ധിയുള്ള ആളുകൾ. പക്ഷെ ആള് തീരെ പണമില്ലാത്ത ആളായിരിക്കും. എന്താണ് അവന്റെ ബുദ്ധി കൊണ്ട് അവന് കുറെ പൈസ ഉണ്ടാക്കാൻ സാധിച്ചോ? ഇല്ല. അത്രയൊന്നും സാമർഥ്യം ഇല്ലാത്ത ആളുകൾക്കാണ് എങ്ങനെയാണ് ഇവരൊക്കെ ഇത്ര വലിയ പൈസക്കാരനായത് നമുക്ക് അല്പം തോന്നിപ്പോകും, ഇല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നതാണ്, റബ്ബ് അവന്റെ ഫളിൽ നിന്ന് നൽകുന്നതാണ്. ഇവരൊക്കെ ആർക്കും പറ്റിക്കാലോ എന്ന് ചില ആളുകളെ കുറിച്ച് നമുക്ക് തോന്നിയേക്കും. അവനും നമ്മളെപ്പോലെ ജീവിച്ചു പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സമ്പത്ത് സംരക്ഷിച്ചിട്ടുണ്ട്, റബ്ബ് അവന് ബറക്കത്ത് നൽകിയിട്ടുണ്ട്. ഇത് റബ്ബിന്റെ കയ്യിലാണ്, അള്ളാഹുവാണ് ഓരോരുത്തരുടെ നസീബ്, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഒരേ കച്ചവടമായിരിക്കും, പക്ഷേ ഒരാൾ വലിയ ലാഭത്തിലായിരിക്കും, വേറൊരാൾക്ക് യാതൊരു ലാഭവും ഉണ്ടാവുകയില്ല. അടുത്തടുത്ത രണ്ട് കടകൾ കാണാം, ഒരേ സാധനങ്ങളാണ് അവിടെ ഉള്ളത്, ഒരേ വിലയാണുള്ളത്. പക്ഷെ ഒരു കടയിൽ നിന്ന് കാണാൻ ആളുകൾ ഇങ്ങനെ വാങ്ങിപ്പോകുന്നു, വരുന്നു വാങ്ങുന്നു പോകുന്നു. മറ്റാളവിടെ ചില നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പറയുന്നത് പോലെ ഈച്ചനാട്ടിയോടെ ഇങ്ങനെ ഇരിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹു നിശ്ചയിച്ച റിസ്ക്കാണത്, അള്ളാഹു നിശ്ചയിച്ച നസീബാണ്, അള്ളാഹു നിശ്ചയിച്ച ഓഹരിയാണത്. അതുകൊണ്ട് ആദ്യം റബ്ബിലേക്ക് തിരിയുക, അള്ളാഹുവിനോട് അവനിലേക്ക് തേടി ചെല്ലുക, അതുപോലെ വയദുഅഹു അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമ്മളെ അറിയിച്ച ഒരു ഹദീസിലുള്ളതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു ഹദീസാണ്. ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ആ ഹദീസിന്റെ സനദിലുള്ളവരൊക്കെ ഷാമുകാർ ആയിരുന്നു. ഷാമി എന്നറിയപ്പെടുന്ന അഥവാ ഷാം പ്രദേശത്ത് ജനിച്ചവരോ അല്ലെങ്കിൽ അവിടെ ഇമാം നവവി ഒക്കെ പറഞ്ഞതുപോലെ നാലു വർഷമോ അതിലധികമോ ഒരു നാട്ടിൽ ജീവിച്ചാൽ അയാൾ ആ നാട്ടിലേക്ക് ചേർത്ത് പറയാമെന്നാണ്. ഒരാളെ ഹിജാസി അല്ലെങ്കിൽ മക്കി എന്ന് പറയാം. അയാൾ മക്കക്കാരൻ അല്ലെങ്കിലും അയാളൊരു നാലു വർഷം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് ചേർത്ത് പറയാം എന്ന് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് ഹദീസിന്റെ സനദുകളുടെ അതിൽ ഹദീസ് റിപ്പോർട്ടർമാരുടെ കാര്യത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ് അവരേത് നാട്ടുകാരായിരുന്നു എന്നത്, മുസ്ലിയാണോ മക്കിയാണോ ബസറിയാണോ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഷാമുകാരായ ആളുകളാണ് ഈ ഹദീസിന്റെ പരമ്പരയിലുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഷാമുകാർക്ക് അഭിമാനിക്കാൻ ഈ ഒരു ഹദീസ് മതിയത്, അത്രയും ശ്രേഷ്ഠമായ ഹദീസാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി, സുദീർഘമായ ഹദീസാണത്. നിങ്ങൾ പലപ്പോഴും അതിലെ പല ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടാകും. യാ ഇബാദി, ഓന്റെ അടിമകളെ, ഇനി ഹറം തുബുൽമ അല നഫ്സി, ഞാൻ എന്റെ മേൽ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കുമേലും ഞാൻ അക്രമം അത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് എന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത്, അനീതി ചെയ്യരുത്. യാ ഇബാദി കുല്ലുക്കും ജായഉൻ ഇല്ലാമൻ അത്അംതു, ആ ഭാഗമാണ് ഇവിടെ ഷൈഖുൽ ഇസ്ലാം എടുത്തു കൊടുത്തത്. ഓ എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിശന്നിരിക്കുന്നവരാണ്, നിങ്ങളെല്ലാം ഒരു പട്ടിണിയിലാണ്. ഇല്ലാമൻ അത്അംതു, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ. ഫസ്തത്വമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ. ത്വഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. ഈ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് പലപ്പോഴും നമ്മുടെ ചിന്ത പോകാത്ത നിഅമത്താണ്. എന്ത് ഭക്ഷണവും വെള്ളവും, കാരണം അൽഹംദുലില്ലാ സമൃദ്ധമായി ഭക്ഷണം ഉള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നാട്ടിൽ, ഇതേ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഇതേ നാട്ടിൽ ജീവിച്ച പ്രായമുള്ള ആളുകൾ പറയുന്ന അനുഭവങ്ങൾ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതാണ്. വീട്ടിൽ അരിയില്ലാത്ത, ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന, ധരിക്കാൻ ചെരുപ്പില്ലാതെ വെയിലത്ത് ചാടി ചാടി കടന്നുപോയ നടന്നുപോയ കഥകൾ പറയുന്ന പ്രായമുള്ളവരുണ്ട്. അങ്ങനെയുള്ള പട്ടിണിയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ്, ആളുകൾ അവർ ഭക്ഷണം മടുത്ത് പുതിയ പുതിയത് ഓരോ നേരത്തും പുതിയത് പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. റബ്ബെങ്ങാനും അത് പിൻവലിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? പട്ടിണി കിടക്കാന്ന് പറഞ്ഞ വെള്ളമില്ലാത്ത അവസ്ഥ. ഫലിയന്തൂരിൽ ഇൻസാനു ഇല താമേ, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കട്ടെ. അള്ളാഹു ഭക്ഷണം, അള്ളാഹു വെള്ളം ചൊരിഞ്ഞു, അവൻ സസ്യങ്ങൾ കായ്കനികൾ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു, അള്ളാഹു അത് കാലികൾക്ക് ഭക്ഷണമാക്കി, അവയെ നമ്മൾ ഭക്ഷിക്കുന്നു. അള്ളാഹു ഉൽപ്പാദിപ്പിച്ച പഴങ്ങളും അതുപോലെ ചെടികളും അതിലുള്ള ഖനികളും നമ്മൾ കഴിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്താണത്. യാ ഇബാദി, ഓ എന്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാത്തവരാണ്. ഇല്ലാമൻ കസൗറ്റോ, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ. ഫസ്തക്സൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട്, ഞാൻ വസ്ത്രം നൽകിയവൻ ഒഴികെ നിങ്ങൾ, അതുകൊണ്ട് ഫസ്തക്സൂനി, നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക. അക്സുക്കും, ഞാൻ നിങ്ങളെ വസ്ത്രം പുതപ്പിക്കാം. ഈ ഹദീസിന്റെ ബാക്കി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി കുല്ലുക്കും ബാലുൻ, ഓ എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വഴിയില്ല, വഴിയറിയാതെ വഴിതെറ്റിയ ആളുകളാണ്. ഇല്ലാമൻ ഹദൈറ്റോ, ഞാൻ ഹിദായത്ത് നൽകിയവൻ ഒഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. ഓ എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും, നിങ്ങൾ ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും, ജിന്നുകളും ഇൻസുകളും ഒരൊറ്റ മുറ്റത്ത് ഒരുമിച്ച് കൂടി, എന്നിട്ട് എല്ലാവരും അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു, ചോദിച്ചവർക്കൊക്കെ ചോദിച്ചത് മുഴുവൻ ഞാൻ കൊടുത്തു, എങ്കിൽ പോലും എന്റെ പക്കലുള്ളതിൽ നിന്ന് യാതൊന്നും കുറയുകയില്ല. ഒരു സൂചിയെടുത്ത് കടലിൽ മുക്കിയെടുത്താൽ എന്താണ് കുറഞ്ഞു പോവുക? കടലിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോവുകയില്ല. അതുപോലെയാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കാണാം. അള്ളാഹു പറഞ്ഞതായി, ഓ എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും, ഈ ദുനിയാവിലെ എല്ലാവരും, ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും, ജിന്നുകളും ഇൻസുകളും എല്ലാവരും ഏറ്റവും നല്ല ആളുകളായി. അത്ഖാ ഖൽബി റജുലി വാഹിദി മിൻകും, ഏറ്റവും തഖ്വയുള്ള ഹൃദയമുള്ള ആളുകളായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഹൃദയമുള്ള ആളുകളായി നിങ്ങളെല്ലാവരും. എങ്കിലും, എങ്കിൽ പോലും, മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, എന്റെ മുൽക്കിൽ അതുകൊണ്ടൊന്നും കൂടുന്നില്ല. നിങ്ങളെല്ലാവരും അലാ അഫ്ജലി ഖൽബി റജുലി വാഹിദി മിൻകും, ഏറ്റവും മോശപ്പെട്ട ഹൃദയമുള്ളവരായി, ഇബ്ലീസിന്റെ ഹൃദയമുള്ളവരായി നോട്ടിക്കും എല്ലാവരും, ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും, ജിന്നുകളും ഇൻസുകളും. നാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് അതുകൊണ്ടൊന്നും കുറഞ്ഞു പോവുകയില്ല. യാ ഇബാദി ഇന്നമാ ഹി അഅമാലുകും ഉഹ്സിഹാ ലകും ثم اوفيكم اياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك فلا يلومن الا نفسه. ഓണ്ടടിമകളെ, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതാണ്. വഹ്സിഹാലക്കും, ഞാൻ അത് പരിപൂർണമായി ക്ലിപ്തപ്പെടുത്തുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നിട്ട് അത് അതിന്റെ പ്രതിഫലം പൂർണമായി നിങ്ങൾക്ക് ഞാൻ നൽകും. ഫമൻ വജദ ഖൈറൻ, നാളെ പരലോകത്ത് ആരെങ്കിലും അവന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി അവന് കിട്ടിയത് ഖൈറാണെങ്കിൽ, ഫലി അഹ്മദില്ലാ, അള്ളാഹുനെ സ്തുതിക്കട്ടെ, അള്ളാഹുന്റെ ഔദാര്യമാണത്. വമൻ വജദ ഖൈറ ദാലിക്, അതല്ലാത്തതാണ് അവൻ കണ്ടതെങ്കിൽ, അവന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്, ഫല യലൂമന്ന ഇല്ലാ നഫ്സ, സ്വന്തത്തെയല്ലാതെ മറ്റാരെയും അവൻ ചീത്ത പറയണ്ട, കുറ്റം പറയണ്ട. സ്വന്തം പ്രവർത്തനത്തിന്റെ ഫലമാണ്, അള്ളാഹു അനീതി ചെയ്തിട്ടില്ല, അള്ളാഹുന്റെ നീതി അവന് കിട്ടിയിട്ടുണ്ട്. ഈ ശ്രേഷ്ഠമായ ഹദീസിലെ ഒരു ഭാഗമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇവിടെ കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ഭക്ഷണം നൽകിയത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്, അള്ളാഹു വെള്ളം നൽകിയത് കൊണ്ടാണ് നമ്മളിത് കുടിച്ചിറക്കുന്നത്, അള്ളാഹു വസ്ത്രം നൽകിയത് കൊണ്ടാണ് ഇത് ധരിച്ച് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരിൽ ഒരൊറ്റ തുണി മാത്രം ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഹദീസിൽ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആ തുണിയുടെ രണ്ട് ഭാഗം കഴുത്തിൽ കെട്ടി അവർ നിസ്കരിക്കുമായിരുന്നു, ചെറിയ കുട്ടികളെപ്പോലെ, കുട്ടികളെപ്പോലെ എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. കഴുത്തിൽ കെട്ടി ഒരു തുണിയാണ് ആകെയുള്ളത്, അതെടുത്തിട്ട് നിസ്കരിക്കും. അപ്പോൾ സ്ത്രീകളോട് പറയാറുണ്ടായിരുന്നു, പുരുഷന്മാർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്നാലല്ല നിങ്ങൾ സുജൂദിൽ നിന്ന് തല ഉയർത്തരുത്, എന്തിന്, മുന്നിൽ നിൽക്കുന്നവരുടെ ഔറത്ത് കണ്ടുപോകാതിരിക്കാൻ. ഈ അവസ്ഥയിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു വസ്ത്രം നൽകിയത് കൊണ്ടാണ് നമ്മളിത് ഉടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔറത്ത് മറക്കാനും അതിനു മുകളിലും വസ്ത്രം നൽകിയിരിക്കുന്നു. يا بني ادم قد انزلنا عليكم لباسا يواري سوآتكم وريشا നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ഓ ആദമിന്റെ മക്കളെ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വരീഷൻ എന്നാണ് രീഷ എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ധരിക്കുന്ന വസ്ത്രം. ഔറത്ത് മറക്കുന്ന വസ്ത്രം മാത്രം ധരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ല, അതിനു മുകളിൽ അലങ്കാരമായ വസ്ത്രം വേറെ നമ്മൾ ധരിച്ചിരിക്കുന്നു പല പല നിറങ്ങളിൽ തുളുക്കി. അതൊരു പ്രയാസവുമില്ലാത്ത വസ്ത്രം അല്ലേ? തീരെ വിലയില്ലാത്ത പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സാധുക്കളായ ആളുകൾ മുന്തിയ വസ്ത്രം അവർക്ക് ധരിക്കാനില്ല, പരുക്കൻ വസ്ത്രം, തൊലിക്ക് വരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിച്ച ആളുകളുണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണിത്. ഇത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. എത്ര രോഗങ്ങളും പകർച്ചവ്യാധികളും എത്ര വന്നാലും ജനങ്ങൾ പഠിക്കുന്നുണ്ടോ? ജനങ്ങൾ അവരുടെ തിന്മകൾ അവസാനിപ്പിക്കുന്നുണ്ടോ? ഈ കുഫറും ചുരുക്കും റബ്ബിനോടുള്ള നന്ദികേടും വൃത്തികേടുകളും ഹറാമുകളും നഗ്നതാ പ്രദർശനങ്ങളും ആഭാസങ്ങളും അവസാനിപ്പിക്കുന്നുണ്ടോ ആളുകൾ? ഇനിയേത് അനുഗ്രഹം അള്ളാഹു എടുത്തു നീക്കാനാണ് ഇവർ കാത്തു നിൽക്കുന്നത്? ഭക്ഷണമില്ലാതാകാനാണോ? വെള്ളമില്ലാതായി പോകാനാണോ? വസ്ത്രമില്ലാതായി പോകാനാണോ? അള്ളാഹു ഉദ്ദേശിച്ചാൽ അതൊക്കെ എടുത്തു നീക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് അഹങ്കാരികളായ മനുഷ്യർ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹി അലൈഹി വസല്ലം പരിഹസിക്കുന്ന, നന്മയെ പരിഹസിക്കുന്ന, തിന്മയെ എതിർക്കുന്ന, വൃത്തികേടുകളെ എതിർക്കുന്നവരെ പരിഹസിക്കുന്ന ആളുകൾ അവർ മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ, അവനെങ്ങാനും അവന്റെ അനുഗ്രഹം പിൻവലിച്ചാൽ ഇതുപോലെ ആയിരിക്കില്ല ജീവിതം. ഇത്ര സുഖകരമായിരിക്കുകയില്ല. വെപ്രാളപ്പെട്ട് എങ്ങോട്ട് ഓടും, എവിടെ കോടിച്ചെല്ലും, എന്ത് തിന്ന് എന്ത് കുടിച്ച് ജീവിക്കും, എന്തുടുക്കും, ഇത് റബ്ബ് തന്നതാണ്, അത് മറന്നു പോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റിസ്ഖിന്റെ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് നാം അഭയം തേടണം. വഫീമ റവാഹു അത്തിർമദിയു അൻ അനസിൻ റളിയല്ലാഹു അൻഹു, നാം തിർമദി ഉദ്ധരിച്ചിട്ടുള്ള അനസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലിയസ്അൽ അഹദുക്കും റബ്ബഹ, നിങ്ങൾ ഓരോരുത്തരും തന്റെ റബ്ബിനോട് ചോദിക്കുക, ഹാജതഹു, തന്റെ ആവശ്യം, കുല്ലഹ, എല്ലാ ആവശ്യങ്ങളും, ഹത്ത ശിസ അന അലിഹി, അവന്റെ ചെരുപ്പിന്റെ വാറ് ആണെങ്കിലും, ഇതം കഥ, അത് പൊട്ടിപ്പോയാൽ, ഫഇന്നഹു ഇല്ലം യുയസ്സിറുഹു ലം യതയസ്സർ, കാരണം അള്ളാഹു അത് എളുപ്പമാക്കിയിട്ടില്ലെങ്കിൽ അവൻ അത് ലഭിക്കുകയില്ല. അള്ളാഹു അവന് കൊടുത്തില്ലെങ്കിൽ അത് അവന് ലഭിക്കുകയില്ല. ഈ ഹദീസ് പല പണ്ഡിതന്മാരും ഇതിന്റെ സനദിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഇത് ദഈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ആശയം അത് ശരി തന്നെയാണ്. ഇത്ര ചെറിയ കാര്യമാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയാലല്ലാതെ നമുക്കത് ലഭിക്കുകയില്ല. വഖദ് ഖാല അള്ളാഹു തആല ഫി കിതാബി, അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, വസ്അലുല്ലാഹ മിൻ ഫദ്ലി, സൂറത്തു നിസായിലെ ആയത്ത്, നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ഈ ആയത്തിന്റെ തുടക്കത്തിൽ കാണാം, നിങ്ങൾ പുരുഷന്മാർക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയതിന്റെ മേൽ അത് മോഹിച്ച് നിങ്ങൾ നടക്കരുത്. പുരുഷന്മാർക്ക് അള്ളാഹു അവരുടെ ഓഹരി നൽകിയിട്ടുണ്ട്, സ്ത്രീകൾക്ക് അള്ളാഹു അവരുടെ ഓഹരി നൽകിയിട്ടുണ്ട്. വസ്അലുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക. ജനങ്ങളോട് ചോദിക്കാതിരിക്കുക. ഏത് പണക്കാരനും പണം നൽകിയത് റബ്ബാണ്. അള്ളാഹു നൽകിയില്ലെങ്കിൽ അവന്റെ കയ്യിൽ യാതൊന്നുമില്ല. അതുകൊണ്ട് അവന് നൽകിയ റബ്ബിനോട് ചോദിക്കുക. ഇനി അവനോട് ചോദിക്കണ്ട, അവന് നൽകിയ അള്ളാഹുവിനോട് ചോദിക്കുക. വഖാല സുബ്ഹാന, അതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഫഇദാ ഖുദിയത്തി സ്സലാത്തു, നിസ്കാരം അത് നിർവഹിക്കപ്പെട്ടാൽ, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അത് പൂർത്തിയായാൽ, ഫൻതഷിറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളുക, വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഉദാരത്തിൽ നിന്ന് തേടിക്കൊള്ളുക. സൂറത്തുൽ ജുമഅയിലെ ആയത്താണ്. ജുമഅയുടെ നേരത്ത് കച്ചവടം വിൽക്കുക വാങ്ങുക എന്നത് പാടില്ല, ഹറാമാണ്. ഇത് മാത്രമല്ല, ആ നേരത്ത് നടക്കുന്ന കച്ചവടം ബാത്തിലാണ്. ആ കച്ചവടം തന്നെ അസാധുവായിത്തീരും. വെറും ഹറാമ് മാത്രമല്ല, നടന്ന ഇടപാട് തന്നെ അസാധുവായിത്തീരും. ജുമഅയുടെ നേരത്ത് കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ വഇൻ കാന ഫിൽ ജുമഅ, ഇത് ജുമഅയെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. നിസ്കാരം കഴിഞ്ഞാൽ ഫൻതഷിറു ഫിൽ അർ, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് തേടിക്കോളൂ. ഇത് ജുമുഅയുടെ വിഷയത്തിലാണ് വന്നതെങ്കിലും ഫമഅനാഹു ഖായിമുൻ ഫീ ജമീഇ സ്സലവാത്ത്, ഈ അർത്ഥം യഥാർത്ഥത്തിൽ എല്ലാ നിസ്കാരത്തിന്റെ കാര്യത്തിലുമുണ്ട്. അഥവാ നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് അവന്റെ റിസ്ഖ് തേടുക. ولهذا والله اعلم അതുകൊണ്ടാണ് അല്ലാഹു അലം അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അല്ലദീ യദ്ഖുലുൽ മസ്ജിദ മസ്ജിദിലേക്ക് കയറുന്നവരോട് അൻ യഖൂൽ എന്തു പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക അല്ലാഹു നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു തരണമേ വൈദ ഖറജ അൻ യഖൂൽ എന്നാൽ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അല്ലാഹുമ്മ നസ്അലുക മിൻ ഫദ്ലിക അല്ലാഹു നിന്റെ ഫദ്ലിൽ നിന്ന് നിന്റെ ഉദാരത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഇബാദത്ത് അതിലൂടെയാണ് റിസ്ക് തേടേണ്ടത്. ഇബാദത്തിലൂടെയാണ് നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് അവന്റെ ഫദ്ലിൽ നിന്ന് ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ഇബാദത്തിലൂടെയാണ് അള്ളാഹുവിനോട് റിസ്ക് തേടേണ്ടത്. ചില ആളുകളുടെ വിചാരം ഇബാദത്ത് അവന്റെ റിസ്കിന് തടസ്സമാകുമെന്നാണ്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നീ ആരാണ് ഇബാദത്ത് ചെയ്യുന്നത്? റസ്സാഖായ റബ്ബിനെയാണ്. وما خلقت الجن والانس الا ليعبدون ما اريد منهم من رزق وما اريد ان يطعمون ان الله هو الرزاق ذو القوه المتين എന്ന മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ ജിന്നുകളെയും ഇൻസുകളെയും പടച്ചിട്ടില്ല. അതിനുശേഷം അല്ലാഹു പറയുന്നത് അവൻ റിസ്ക് നൽകുന്നവനാണ് എന്ന് അതിൽ സൂചനയുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ ഇബാദത്ത് ചെയ്തോ അല്ലാഹു റിസ്ക് നൽകുമെന്ന്. അതുകൊണ്ട് ഇബാദത്തുകൾ ഒരിക്കലും നിന്റെ റിസ്ക്കിന് നീ തേടുന്നതിന് തടസ്സമല്ല. അങ്ങനെ ആയിക്കൂടാ. അല്ലാഹു നിർബന്ധമാക്കിയ ഇബാദത്തുകൾ ഒരാൾ ഉപേക്ഷിച്ച് ഒരുവൻ തന്റെ ജീവിത വ്യവഹാരത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ അവൻ വലിയ നഷ്ടത്തിലാണ്. യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് അവന് സംഭവിച്ചിട്ടുള്ളത്. മസ്ജിദിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനോട് റഹ്മത്ത് അവന്റെ കാരുണ്യമാണ് ചോദിക്കുന്നത്. കാരണം അത് ലഭിക്കുന്ന സ്ഥലമാണ് മസ്ജിദ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. മലായിക്കത്ത് അവർക്ക് വേണ്ടി നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ ദുആ ചെയ്യും. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് അവന്റെ ഫദ്ലിൽ നിന്ന് ചോദിക്കുന്നു. വേറെയും ദുആകൾ പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദ് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പറയൽ സുന്നത്ത്. അതുപോലെ ഈ ദുആയിലുള്ളത് അല്ലാഹുമ്മ നസ്അലുക ഫദ്ലിക, അതുപോലെ അല്ലാഹുമ്മ അസിംനി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറയൽ സുന്നത്ത്. മസ്ജിദ് പുറത്തിറങ്ങുമ്പോൾ ഹദീസിൽ വന്നിട്ടുണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പറയാൻ. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫദ്ലിക എന്ന് പറയാൻ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അസിംനി മിനശ് ഷൈത്താനിർ റജീം, അള്ളാഹു ഷെയ്ത്താനിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പറയാൻ ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം മസ്ജിദിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞ സ്ഥലമാണ് മസ്ജിദിന് പുറത്തുള്ളത്. പിന്നെ അവൾ അങ്ങാടിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. ധാരാളം കളവും വഞ്ചനയും കൃത്രിമങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമായതിനാൽ അല്ലാഹു അലം. വഖദ് ഖാല അൽ ഖലീലു അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വശ്കുറു ലഹ്. ഇബ്രാഹിം നബി ഖൗമിനോട് പറഞ്ഞതായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അല്ലാഹുവിനോട് റിസ്ക് തേടുക. വഅബ്ദൂഹു, അവനെ ഇബാദത്ത് ചെയ്യുക. വശ്കുറു ലഹ്, അവന് ശുക്ർ ചെയ്യുക. നോക്കൂ, റിസ്ക് തേടാൻ പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇബാദത്ത് ചെയ്യുക, അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുക. വശ്കുറു ലഹ്, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇതെല്ലാം അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരാൻ കാരണമാകുന്ന കാര്യമാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് നോക്കൂ, വഹാദ അമ്റുൻ, ഈ ആയത്തിൽ വന്നത് അമ്റാണ്, കൽപ്പനാ സ്വരത്തിലാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. ഫബ്തഗു, നിങ്ങൾ തേടുക, അള്ളാഹുവിനോട് റിസ്ക് തേടുക. വഅബ്ദു, അവനെ ഇബാദത്ത് ചെയ്യുക. വശ്കുറു ലഹ്, അവന് ശുക്ർ ചെയ്യുക. വലഅമ്റു യഖ്തദിൽ ഈജാബ്, അമ്ര വന്നാൽ അവിടെ ആദ്യം ലഭിക്കുക എന്താണ്? ഉജൂബാണ്. കൽപ്പന വന്നാൽ ആ കാര്യം നിർബന്ധമാണ് എന്നാണ്. നിർബന്ധമല്ല, മുസ്തഹബിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകം വേറെ തെളിവുകൾ വേണം. അല്ലേ, ഒരു കാര്യത്തിൽ കൽപ്പന അള്ളാഹുവിന്റേതോ റസൂലിന്റേതോ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ അക്കാര്യം നിർബന്ധമാണ് എന്നാണ്. അടിസ്ഥാന നിയമം അതാണ്. ഫൽ ഇസ്തിആനത്തു ബില്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇസ്തിആന, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം, വല്ലജഉ ഇലൈഹി, അവനിലേക്ക് തേടി അഭയം തേടി ചെല്ലുക, ഫി അംരി റിസ്ഖ്, റിസ്ഖിന്റെ കാര്യത്തിൽ, ഗൈരിഹി, മറ്റുള്ള കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുകയും അവന്റെ മുന്നിൽ കാര്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്നത് അസ്ലുൻ അദീമുൻ, മഹത്തരമായ ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഏത് നിന്റെ ബുദ്ധിമുട്ടിലും, പ്രത്യേകിച്ച് നിന്റെ റിസ്ഖിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് റിസ്ഖിനെ ചോദിക്കുക. നിസ്കാരം റിസ്ഖിനുള്ള വലിയ വഴിയാണ്. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് നമ്മൾ റിസ്ഖിനെ ചോദിക്കുന്നുണ്ട്, വർസുഖിനി, അള്ളാഹു എനിക്ക് റിസ്ഖ് നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങൾ ചോദിക്കുക എന്ന്, നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്ത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖിനി, ഈ നാല് കാര്യങ്ങൾ ദുനിയാവും ആഖിറവും എല്ലാം അതിൽ വന്നു എന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖിനി, അല്ലാഹുവെ എനിക്ക് പുറത്തു തരണമേ, അതുപോലെ എനിക്ക് റഹ്മത്ത് ചൊരിയണമേ, വആഫിനി എനിക്ക് ആഫിയത്ത് നൽകണമേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സൗഖ്യം നൽകണമേ, അതുപോലെ വർസൂഖിനി എനിക്ക് റിസ്ക് നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ദുആക്ക് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ ദുനിയാവും ആഖിറത്തും വന്നു വരും. അതുകൊണ്ട് സാധാരണ സമയത്ത് തന്നെ സംസ്കാരത്തിൽ അല്ലാത്തപ്പോഴും ആ ദുആ വർദ്ധിപ്പിക്കുക, അതിന്റെ കൂടെ വേറെയും ചൊല്ലാവുന്നതാണ്. നമ്മൾ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലുന്നത് പോലെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസൂഖിനി വജ്ബുർനി, അതുപോലെ വർഫഅനി വഹ്ദിനി, ഇങ്ങനെയെല്ലാമുള്ള ദുആകൾ അത് വർദ്ധിപ്പിക്കുക നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും. അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക റിസ്ഖിന്റെ കാര്യത്തിൽ, ഇത് മഹത്തരമായ അസ്ലാണ്. പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ദുആ ആളുകൾ മറന്നുപോകും, ദുആ മറന്നുപോകും. നിങ്ങൾ നോക്കൂ, ദുആ അതിന് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അക്രമമായ അതുപോലെ മറ്റൊരു കാര്യമില്ല. ഏത് കാര്യമാകട്ടെ, നിന്റെ ഏത് പ്രയാസമാകട്ടെ, നിന്റെ ജോലിയോ നിന്റെ വിവാഹമോ അല്ലെങ്കിൽ നിന്റെ റിസ്ഖോ, ഏത് കാര്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, അള്ളാഹുവിനോട് നീ ആത്മാർത്ഥമായി അവനോട് ദുആ ചെയ്യുക. എങ്കിൽ നിനക്ക് ഒരു പ്രയാസവും അതിൽ വരികയില്ല. നീ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടോ, നിനക്ക് ആശ്വസിക്കാം, ഉത്തരമുറപ്പാണ്, അതൊരു സംശയവും വേണ്ട. അള്ളാഹുവിനോട് നീ ആത്മാർത്ഥമായി തേടിയിട്ടുണ്ടോ, ഉത്തരം അത് ഉറപ്പാണ്. സുമ്മയം ബഖീല, പിന്നീട് അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്, അയ്യഖുദൽ മാല ബിസഖാവതി നഫ്സിൻ. ഇതുവരെ നോക്കൂ, റബ്ബിനോട് തേടുക എന്ന കാര്യം ഷെയ്ഖുലിസ്ലാം ഓർമ്മപ്പെടുത്തി. നീ ഏത് ജോലി ചെയ്യുന്നവനാണെങ്കിൽ, നീ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാണോ അല്ലെങ്കിൽ നീ സ്വന്തമായി കച്ചവടം നടത്തിയാണോ, ഏത് കാര്യമാകട്ടെ, ദുആ 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 മറക്കാതിരിക്കുക, ദുആ മറക്കാതിരിക്കുക, ഏത് പ്രയാസമാകട്ടെ. അതിനുശേഷം നോക്കൂ, പിന്നെ ഒരാൾ ശ്രദ്ധിക്കണം, ഒരാൾ സമ്പത്ത് അത് നേടിയെടുക്കുമ്പോൾ അവൻ അത് എടുക്കേണ്ടത് ബി സഹാവത്തി നഫ്സിൻ, സഹിയായ മനസ്സോടെയാണ്, മാന്യമായി. അതിൽ സമ്പത്തിന് വേണ്ടി തലകുത്തി വീണ് മരിക്കുന്നവനാകാതെ അന്തസ്സായ നിലക്ക് അത് നേടിയെടുക്കേണ്ടവനായിരിക്കണം നീ. അന്തസ്സുള്ള വഴിയിലൂടെയാണ് അത് എടുക്കേണ്ടത്. ലി യുബാറക ലഹു ഫീ, എന്തിനു വേണ്ടിയാണ്, എങ്കിലാണ് ബറക്കത്ത് ലഭിക്കുക. അതിനുവേണ്ടി നീ നിന്ദ്യനായി, അതിനുവേണ്ടി വെപ്രാളപ്പെട്ട്, ഒരു വേവലാതിപ്പെട്ട് നീ അത് നേടാൻ ശ്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫഅജ്മിരു അത്തലബ്, നിങ്ങൾ ഭംഗിയായി റിസ്ക് തേടുക. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കച്ചവടം നടത്തുകയാണ് രണ്ടുപേർ. അങ്ങനെ കച്ചവടം നടത്തുമ്പോൾ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമ ഫി ബൈഇഹിമ, സത്യം പറഞ്ഞു, ഉള്ളത് പറഞ്ഞു, അതുപോലെ കാര്യം വിവരിച്ചു കൊടുത്തു, ന്യൂനതകൾ പറഞ്ഞു കൊടുത്തു. ഒരു വസ്തുവിന് ന്യൂനതയുണ്ട്. നമ്മൾ വിൽക്കുന്ന ഒരു വാഹനം വിൽക്കാന്ന് പറഞ്ഞാൽ ഉദാഹരണം നോക്കി, അതിനൊരു ന്യൂനതയുണ്ട് എങ്കിൽ വാങ്ങുന്നവനോട് അത് പറഞ്ഞു കൊടുക്കണം, പറയാതെ വിൽക്കരുത്. ചില ആളുകൾ വിചാരിക്കും അത് ഞാൻ പറഞ്ഞാൽ അതിന്റെ വില ഇടിഞ്ഞു പോകും, ഇല്ല, അതിന്റെ ബറക്കത്ത് വർദ്ധിക്കുകയാണ് ചെയ്യും. ബിസ്വല്ലാമുടെ വാക്കാൻ ബൂരി കലഹുമാഫി ബൈഹിമ, അവർക്കതിൽ ബറക്കത്ത് ലഭിക്കും. സത്യസന്ധത പാലിച്ചാൽ അതുപോലെ പറയേണ്ട ന്യൂനത
അത് പറയേണ്ട ന്യൂനതയാണ്. ആളുകൾ ഒഴിവാക്കി വിടുന്ന ഒരു ന്യൂനതയല്ല, അത് പറയേണ്ടതാണ്. എങ്കിലത് പറയുക തന്നെ വേണം. ആളുകൾ ഒഴിവാക്കി വിടാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വളരെ നിസ്സാരമായതുണ്ടല്ലോ, അത് അത് ഇല്ലാത്ത ഒരു വസ്തുവും ഉണ്ടാവുകയില്ല, അങ്ങനത്തെ ന്യൂനതയല്ല. മറിച്ച് അയാൾ അതറിയാതെയാണ് വാങ്ങുന്നത് എന്ന് കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ വഇൻകതമ വകദബ മുഹഖത് ബറകത്തു ബൈഇഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറച്ചു വെക്കുകയും അതുപോലെ കളവ് പറയുകയും ചെയ്താൽ ബറക്കത്ത് തുടച്ചു നീക്കപ്പെടും. ആ കച്ചവടത്തിൽ അത് പറയാതെ വിറ്റ് വലിയ പൈസ വാങ്ങി കീശയിലിട്ടിട്ട് ആ സന്തോഷം കൊണ്ട് ഞെളിഞ്ഞു നടന്നാൽ ഒരു കാര്യവുമില്ല, ഈ പണം നിനക്ക് ഉപകാരപ്പെടണ്ടേ, ഇത് ഇതിനേക്കാൾ വലിയ ചെലവ് ഇപ്പുറത്ത് വന്നാലോ, അതുകൊണ്ട് യാതൊരു സന്തോഷവും നിനക്കില്ലാതെ പോയാലോ, രോഗങ്ങൾ അതുപോലുള്ള അപകടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാലോ, നിസ്സല്ലാഹു ആഫിയ. അതുകൊണ്ട് അള്ളാഹു ഇതിൽ ബറക്കത്ത് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യസന്ധത പാലിച്ചാൽ, അതുപോലെ പറയേണ്ട ന്യൂനത ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വിറ്റാൽ, കച്ചവടം നടത്തിയാൽ, അതല്ല മൂടി വെക്കുകയും കളവ് പറയുകയും ചെയ്താൽ ബറക്കത്ത് തുടച്ചു നീക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് കേട്ടാൽ പല ആളുകളും പറയും അതൊക്കെ പറയാൻ എളുപ്പമാണ്, അതൊക്കെ കച്ചവടം ചെയ്യാത്ത ആളുകൾക്ക് പറയാം, കച്ചവടക്കാർക്ക് നടക്കുകയില്ല എന്ന് ചിലർ പറയും. ഏത് കച്ചവടക്കാരനാണ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. നീ കണ്ടിട്ടുണ്ടാവില്ല, ശരിയാണ്, നീ കുറെ തോന്നിവാസികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ദുനിയാവിൽ എല്ലാവരും തോന്നിവാസികളാണെന്ന് വിചാരിക്കരുത്. ഖൈറിന്റെ ഒരുപാട് ആളുകളുണ്ട്, ധാരാളം ഖൈറിന്റെ ആളുകൾ അൽഹംദുലില്ലാ ദുനിയാവിൽ ബാക്കിയുണ്ട്. ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ ബറക്കത്ത് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയുമുണ്ട്. അവരെ അള്ളാഹു കാത്തു രക്ഷിച്ച അപകടങ്ങൾ എത്രയോ ഉണ്ട്. അവർക്ക് അള്ളാഹു നൽകിയ സൗഭാഗ്യവും മനസ്സിന്റെ സന്തോഷവും നീ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട്, നീ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നതുകൊണ്ട് എല്ലാവരെയും നിന്റെ കൂട്ടത്തിൽ കൂട്ടണ്ട. ആളുകൾ വിട്ടേക്കൂ, മനസ്സ് നിനക്ക് പാലിക്കാൻ സാധിക്കോ ഇല്ലേ അത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അത് തസ്ദീഖ് നടത്തുക, സത്യപ്പെടുത്തണം ആദ്യം. അതൊന്നും നടക്കൂല, അത് പറയരുത്, അത് ഗൗരവപ്പെട്ട വാക്കാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാത്ത കാര്യം പറയുകയില്ല, അള്ളാഹു സാധിക്കാത്ത കാര്യം ഒരാളെ ഏൽപ്പിക്കുകയില്ല, നടക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് തൗഫീഖ് ചോദിക്കുക, നീ പാപമോചനം തേടുക, റബ്ബിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് തേടുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനുള്ള തൗഫീഖിന്, അള്ളാഹുവിനെ അനുസരിക്കാൻ ദീനിലെ നിയമങ്ങൾ പാലിക്കാനുള്ള തൗഫീഖിന് നീ റബ്ബിനോട് തേടുക. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്കിലാണ് നിനക്കത് എളുപ്പമാക്കി തരിക. നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ വാതിൽ കൊട്ടിയടച്ചാൽ നടക്കുകയില്ല. മറിച്ച് അള്ളാഹുവിനോട് നീ നന്മകൾ കേട്ടാൽ അത് പാലിക്കാനുള്ള തൗഫീഖിന് ചോദിക്ക, തിന്മകൾ കേട്ടാൽ അത് വിട്ടു നിൽക്കാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ചോദിക്ക. അള്ളാഹുവാണ് അതിന് തൗഫീഖ് ചെയ്യേണ്ടത്. ولولا فضل الله عليكم ورحمته ما زكى منكم من احد ابدا ولكن الله يزكي من يشاء والله سميع عليم. الله عنده اوداريوم عنده رحمته من لا يردمنگل നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല, എന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി നൽകുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ നഫ്സിനെ ആ സകാത്ത് നൽകാൻ ചോദിക്കുക. اللهم آتي نفسي تقواها وزكيها انت خير من زكاها എന്ന് തേടുക, തിന്മകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുക. അല്ലാഹു തൗഫീഖ് ചെയ്യും. വഫഖനി അല്ലാഹു ഇയ്യാകും. നോക്കൂ, ബൽ യകൂലുൽ മാലു ഇൻദഹു ബിമൻസിലത്തിൽ ഖലാ അല്ലദി യഹ്താജു ഇലൈഹി മിൻ ഗൈരി അൻ യകൂന ലഹു ഫിൽ ഖൽബി മകാന. ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ബൽ യകൂലുൽ മാലു, അവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അവൻ എങ്ങനെയായിരിക്കണം? ബിമൻസിലത്തിൽ ഖലാ, ഖലാ പോലെ എന്താണ് ഖലാ? വിസർജനത്തിലുള്ള സ്ഥലമാണ്. അതാവശ്യമില്ലേ? അത് ആവശ്യമുണ്ട്. ടോയ്ലറ്റ് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. ആ ആവശ്യം കഴിഞ്ഞാൽ ആരെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ച് ഇടത്തെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടക്കുമോ? ഇല്ലല്ലോ. അതിന് ഹൃദയത്തിൽ അവനൊരു സ്ഥാനം നൽകിയിട്ടില്ല. ആവശ്യത്തിന് പോവും, കഴിഞ്ഞാൽ പുറത്തിറങ്ങും. എന്നതുപോലെ ആയിരിക്കണം ഒരാളുടെ ഹൃദയത്തിൽ, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സമ്പത്തിനവൻ ആ സ്ഥാനം നൽകുക. അത് ആഖിറത്തിലേക്കുള്ള മസീറിന്, നിന്റെ യാത്രക്ക് സഹായിക്കുന്ന ഒരു കാര്യമായി മാത്രം നീ അതിനെ കാണുക. വസ്അയു ഫീഹി, അതിനുവേണ്ടിയുള്ള അധ്വാനം, ഇദാ സഅ, നീ അതിനുവേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ, ഇസ്ലാഹിൽ ഖലാ, ഒരാൾ തന്റെ വീട്ടിലെ ടോയ്ലറ്റ് നന്നാക്കുകയാണെങ്കിൽ കേടു വന്നാലത് നന്നാക്കണ്ടേ, നന്നാക്കണം, കാരണം അത് ആവശ്യമുള്ളതാണ്. എന്നതുപോലെ ദുനിയാവിന് വേണ്ടി നീ കച്ചവടവും ജോലിയും ഒക്കെ ചെയ്യേണ്ടി വരും, അത് നിനക്ക് ആവശ്യമുള്ളതാണ്, ആ നിലക്ക് ചെയ്യുക. അതല്ലാതെ ഹൃദയം അതിനുവേണ്ടി നീ ജീവിക്കുന്നവനാകാതിരിക്കുക. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം, നിർബന്ധമായ ഘടകം, ഏറ്റവും ചുരുങ്ങിയത് അത് വാജിബുകളിൽ നിന്ന് നിന്നെ തടയാതിരിക്കുക എന്നത് ഏറ്റവും മിനിമം വേണ്ട കാര്യമാണ്. ഹറാമിലേക്ക് നിന്നെ നയിക്കാൻ പാടില്ല. നീ ദുനിയാവിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏറ്റവും ചുരുങ്ങിയത് നിനക്ക് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് നിന്നെ തടഞ്ഞുകൂടാ. നിസ്കാരം അത് മുടക്കുക, അതുപോലെ ഹറാമുകളിൽ വീഴ്ത്തുക എന്നത് പാടില്ല. അതിന്റെ ഏറ്റവും മുന്തിയ രൂപം എന്നത് ഒരു ആവശ്യമില്ലാത്ത, ആവശ്യമില്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവുക, ഉപേക്ഷിക്കുക എന്നതാണ്. ഒരാൾക്ക് സ്വത്ത് സമ്പാദിക്കുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് നല്ല മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടാവുക എന്നത് എത്ര നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എന്ന് മാത്രമല്ല, സദഖ കൊടുക്കാൻ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ സദഖ കൊടുക്കാൻ വേണ്ടി ചുമട്ടുപോലെയുള്ള കൂലി ജോലികൾ ചെയ്ത് പൈസ ഉണ്ടാക്കുമായിരുന്നു സഹാബികളിൽ ചിലർ. എന്തിനു വേണ്ടി? കൊടുക്കാൻ വേണ്ടി, ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. എന്നതുപോലെ ഒരാൾ നല്ല നീയത്തിൽ, ഒരാൾ തന്റെ പണം സമ്പാദിക്കുന്നതിൽ നല്ല നീയത്തിൽ ഒരാൾ സമ്പാദിക്കുകയാണെങ്കിൽ അത് മജൂറിന്, അവൻ അതിൽ കൂലി ലഭിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ സമ്പത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹൽവത്തുൻ ഖദറത്തുൻ, അത് കാണാൻ വലിയ ഭംഗിയുള്ളതാണ്, കണ്ടാൽ ആളുകൾ ആകർഷിക്കും, അത് ആസ്വദിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങളെ പെട്ടെന്ന് അത് അതിലേക്ക് ചാഞ്ഞ ആളുകൾ പോകാൻ വേഗം കാരണമാണ്. ദുനിയാവിനു വേണ്ടി ദീൻ ജനങ്ങൾ മറന്നുപോകാൻ ദുനിയാവ് സമ്പത്ത് അത് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, അതുമായി ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും ഒരു ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്നത് അത് സമ്പത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ മറ്റൊരിടത്ത് സമ്പത്ത് നീ നിനക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക എന്ന് പറഞ്ഞത് കാണാം. കഴുതയുടെ പുറത്ത് ആളുകൾ സഞ്ചരിക്കുക കുതിരയും ഒട്ടകവും ഒന്നും ഇല്ലാത്തപ്പോഴാണ് പൊതുവെ. അതുപോലെ പണ്ടുകാലത്ത് അറബികൾ, അവരിലെ വലിയ മാന്യന്മാരായ വലിയ സ്ഥാനമുള്ള ആളുകൾ, അവർ കഴുതപ്പുറത്ത് കയറിയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കയറിയിരുന്നു, അത് അവിടുത്തെ വിനയം കൊണ്ടാണ്. നബിയുടെ വിനയത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായി പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ് അവിടുന്ന് കഴുതപ്പുറത്ത് കയറിയിരുന്നു എന്നുള്ളത്. എന്നതുപോലെ അത് സഞ്ചരിക്കാനുള്ള വാഹനമായി, നിനക്ക് എത്തേണ്ടടുത്ത് എത്താനുള്ള ഒരു കാരണമായി, ഉപകരണമായി അതിനെ കാണുന്നു. അതുപോലെ ദുനിയാവിനെ നിനക്ക് ആഖിറത്തിലേക്കുള്ള വഴിയായി, അതിനുവേണ്ടി അതായി മാത്രം കാണുക. വഫിൽ ഹദീസിൽ മർഫൂഉ് അല്ലദീ റവാഹു തിർമിദി വഗൈറു, നാം തിർമിദിയും മറ്റുള്ള ചില മുഹദ്ദിസുകളും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ വദ്ദുനിയ അക്ബറു ഹമ്മിഹി ശത്തതല്ലാഹു അലൈഹി ശംല, ആരുടെയെങ്കിലും ദുനിയാവ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി തീർന്നാൽ, ശത്തതല്ലാഹു അലൈഹി ശംല, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ചിതറിച്ചു കളയും, അതെല്ലാം അള്ളാഹു ഛിന്ന ഭിന്നമാക്കി കളയും. വഫറഖ അലൈഹി ദൈഅത, അവന്റെ കാര്യങ്ങൾ, അവന്റെ ജോലികൾ, അവന്റെ ഹൃദയത്തിലുള്ള കാര്യം അള്ളാഹു വിഭിന്നമാക്കി കളയും, അവനത് കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയില്ല. വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ കുതിബ ലഹ, ദുനിയാവാകട്ടെ അവന് രേഖപ്പെടുത്തിയതല്ലാതെ ലഭിക്കുകയുമില്ല. വമൻ അസ്ബഹ വൽ ആഖിറത്തു അക്ബറു ഹമ്മി, എന്നാൽ ആരുടെയെങ്കിലും ലക്ഷ്യം, ഏറ്റവും വലിയ ഉദ്ദേശം ആഖിറത്താണെങ്കിൽ, ജമ അല്ലാഹു അലൈഹി ശംല, അവന്റെ കാര്യങ്ങൾ അള്ളാഹു അവന് കൂട്ടിച്ചേർത്ത് കൊടുക്കും, അത് അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. വജഅല ഗിനാഹു ഫി ഖൽബി, അവന്റെ ഗിന, സമ്പന്നത അള്ളാഹു അവന്റെ ഹൃദയത്തിലാക്കി കൊടുക്കും. വഅതതുഹു ദുനിയ വഹിയ റാഗിമ, ഒരുവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറത്താണ് എങ്കിൽ ദുനിയാവ് അത് കീഴൊതുങ്ങി അവന്റെ നേരെ വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ ഒരു ഹദീസാണിത്. ഒരുവൻ അവന്റെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ, അവന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ദുനിയാവാണെങ്കിൽ അവന്റെ കാര്യങ്ങളെല്ലാം ചിതറിപ്പോകും. അവന്റെ കൺമുന്നിൽ അവൻ ദാരിദ്ര്യമാണ് കാണുക. അവൻ സമ്പന്നനാണെങ്കിൽ കൂടി ദുനിയാവാകട്ടെ, അവൻ എത്ര അതിന്റെ പിന്നാലെ നടന്നാലും അള്ളാഹു അവനെ രേഖപ്പെടുത്തിയതേ കിട്ടുകയുള്ളൂ. എന്നാൽ ഒരുവൻ തന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറത്താക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. അവന്റെ കൺമുന്നിൽ, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യവും സമ്പന്നതയും നൽകും. ദുനിയാവാകട്ടെ, ഒതുങ്ങി അവന്റെ നേരെ അവന്റെ കയ്യിൽ കിട്ടുകയും ചെയ്യും, അള്ളാഹു അവന് നൽകുകയും ചെയ്യും. ഖാല ബഅദു സലഫ്, സലഫുകളിൽ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞിരിക്കുന്നു, അൻത മുഹ്താജുൻ ഇല ദുനിയ, നീ ദുനിയാവിലേക്ക് ആവശ്യക്കാരനാണ്, ദുനിയാവ് നിനക്ക് ആവശ്യമുണ്ട്. വഅൻത ഇല നസീബിക മിൻ ആഖിറതി അഹ്വജ്, എന്നാൽ ആഖിറത്തിലേക്കുള്ള ആഖിറമാണ് നിന്റെ ഏറ്റവും വലിയ ആവശ്യം. ഇത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി പല റിവായത്തുകളും വന്നിട്ടുണ്ട്. മുആദ് ബിൻ ജബലാണ് ഈ പറഞ്ഞത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത് ബഅദു സലഫ്, സലഫുകളിൽ ചിലർ എന്നാൽ. ഫഇൻ ബദഅത ബി നസീബിക മിനൽ ആഖിറ, നീ ആഖിറത്തിൽ നിന്റെ ഓഹരി കൊണ്ടു തുടങ്ങിയാൽ, മറ അല നസീബിക മിനൽ ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരി അത് നിനക്ക് കിട്ടുകയും ചെയ്യും, അതെടുത്തിട്ടേ നീ പോവുള്ളൂ. فَانْتَظِمْهُ انْتِظَامًا, അതുകൊണ്ട് നീ നല്ല രൂപത്തിൽ അത് ക്രമപ്പെടുത്തുക. നോക്കൂ, ഒരു ശ്രേഷ്ഠമായ അസറാണിത്. അതായത് നീ ദുനിയാവിലേക്ക് ആവശ്യക്കാരണം, ദുനിയാവ് നിനക്ക് ആവശ്യമുണ്ട്, സംശയമില്ല. ദുനിയാവ് ഒന്നാകെ ഉപേക്ഷിച്ച് പോവുക എന്നത് ഇസ്ലാമിലില്ല. ഒന്നാകെ ഒരാൾ ദുനിയാവ് ഉപേക്ഷിച്ച്, കുടുംബവും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് ഒരാൾ പോയി പോവുക എന്നത് ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ അസൂം ഔഫ് തിർന്നാൽ നോമ്പെടുക്കും, നോമ്പെടുക്കാത്ത ദിവസമുണ്ട്, ഞാൻ ഉറങ്ങും, ഞാൻ നിസ്കരിക്കും, ഔസവ്വിജു നിസ ഫതസവ്വജു, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല. അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു അതിലാണ് നിങ്ങളുടെ ഖിയാം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സൂറത്തു നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഖിയാം, ജനങ്ങളുടെ നിലനിൽപ്പ് അതിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുവന് സ്വത്ത് സമ്പാദിക്കാനും അത് തന്റെ കീഴിൽ വെക്കാനും അനുവാദം നൽകിയിരിക്കുന്നു. സ്വകാര്യ സ്വത്ത് പാടില്ല എന്ന് പറയുന്നത് അത് ഇസ്ലാമിനോട് ഒരിക്കലും യോജിക്കാത്ത കുഫറിന്റെ ആശയമാണ്. കമ്മ്യൂണിസത്തിനാണ് അതുള്ളത്. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. സ്വകാര്യ സ്വത്ത് പാടില്ല എന്ന് പറയുന്ന തെറ്റായ പ്രത്യയശാസ്ത്രം അള്ളാഹു സുബ്ഹാനഹു വതആല അത് ദുനിയാവ് പരിധി വിടാതെ അനുഭവിക്കാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. നീ അതിലേക്ക് ആവശ്യക്കാരനാണ്, നിനക്ക് ദുനിയാവ് ആവശ്യമുണ്ട്. എന്നാൽ നിനക്ക് ഏറ്റവും ആവശ്യം ആഖിറത്താണ്. അതുകൊണ്ട് നീ നിന്റെ ആഖിറത്തിന്റെ ആവശ്യം കൊണ്ട് തുടങ്ങുക, അത് ലക്ഷ്യമാക്കി നീ പോവുക. പോകുമ്പോൾ ദുനിയാവ് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും, അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫൻതദിമു ഇൻതിദാമ, നല്ല രൂപത്തിൽ നീ അത് ക്രമപ്പെടുത്തുക. ആഖിറത്ത് തുലച്ചു കളഞ്ഞ് നീ ദുനിയാവിന്റെ പിന്നാലെ പോകാതിരിക്കുക. വഫഖനല്ലാഹു വയ്യാക്കും. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പഠിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. മാ ഉരീദു മിൻഹും മിർ റിസ്ഖ്, ഞാൻ അവരിൽ നിന്ന് റിസ്ഖ് ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു അവരെ നമ്മൾ ഉപജീവനം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല. വമാ ഉരീദു അയ്യുത്വഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദുനിയാവിൽ ഒരാൾക്ക് അയാളുടെ കീഴിൽ കുറെ അടിമകളോ ജോലിക്കാരോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇയാൾ എന്തിനാണ്? ഇയാൾക്ക് റിസ്ക് ലഭിക്കാനാണ്, ഇയാളുടെ ഭക്ഷണം മുടങ്ങിപ്പോകാതിരിക്കാനാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടിമകളോട് അള്ളാഹു അവനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അവർക്ക് വേണ്ടി തന്നെയാണ്, അള്ളാഹുവിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി തന്നെയാണ്. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു, അള്ളാഹു ആണ് അർ റസ്സാഖ്, എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. ഏറ്റവും റിസ്ക് നൽകുന്നവൻ. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദി ഇല്ല അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹു റിസ്ക് നൽകുന്നതായിട്ടല്ലാതെ. ഒരു പുഴുവാണ് ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതെങ്കിൽ അതിന് അള്ളാഹു റിസ്ക് നൽകുന്നു. ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നു. കടലിനടിയിലുള്ള മത്സ്യങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നു. അള്ളാഹു അതിനൊക്കെ റിസ്ക് നൽകുന്നു. മാത്രമല്ല ഈ ഇവക്കൊക്കെ റിസ്ക് നൽകുന്നു, ധാരാളമായി നൽകുന്നു. ഒരാൾക്ക് എത്രയാണ് നൽകുന്നത്? നാം ഇന്നുവരെ കഴിച്ച ഭക്ഷണത്തിന് കണക്കുണ്ടോ? കുടിച്ച വെള്ളത്തിന് കണക്കുണ്ടോ? ഒരാൾ അങ്ങനെ എത്ര ആളുടെ കൂടെ എത്ര ആളുകൾ കഴിഞ്ഞുപോയി, എത്ര ആളുകൾ വരാനിരിക്കുന്നു. അവൻ റസ്സാഖാണ്, എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. ദുൽഖുവ, അവൻ അങ്ങേയറ്റം ഖുവത്തുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അൽ മതീൻ, അതീവ ബലമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അവനോളം ശക്തിയുള്ള ബലമുള്ള മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് റിസ്ക് തേടുക, ഹലാലായ വഴിക്ക് തേടുക, അതുപോലെ അത് മാന്യമായിട്ടായിരിക്കുക, ആഖിറം അതിന്റെ പേരിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഈ ജോലികളെ കുറിച്ചുള്ള സംസാരം, കച്ചവടം, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുക, കെട്ടിടം നിർമ്മിക്കുക, കൃഷി, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഇന്നത് അഫ്ദലാണെന്ന് പറയാൻ പറ്റുമോ എന്ന കാര്യമാണ് ഇനി വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം അത് വായിക്കാം. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. السلام عليكم ورحمة الله وبركاته.